പ്രൈസ് ദ ലോർഡ്. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയൊരു മാസത്തിലെ ചിന്തയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. പഠിക്കുവാൻ ഞങ്ങൾ ആഗ്രഹത്തോടെ വരുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വചനം പഠിപ്പിക്കാനായി ഞങ്ങൾക്ക് അയച്ചു തരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കൃപയിൽ സൂക്ഷിക്കണേ. യേശുനാമത്തിൽ തന്നെ ആമേൻ. സങ്കീർത്തനം 25:4, സാംസ് ചാപ്റ്റർ 25:4. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. വഴികളെ എന്നെ അറിയിക്കണം, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണം. ഇംഗ്ലീഷ് ബൈബിളിൽ ഉപദേശിക്കുക എന്നതിന് പകരം ടീച്ച് മീ ദൈ പാത്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് അറിവും വഴിയും എന്ന ചിന്തയോടുകൂടെ നമുക്ക് ഇന്നത്തെ ഈ ധ്യാനത്തിലേക്ക് കടക്കാം. അപ്പോസ്തല പ്രവൃത്തി 18:6 അറിവ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ നാം തന്നെ നമ്മുടെ നാശത്തിന് കാരണക്കാരാകുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ ഓടിക്കുവാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തി വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെപ്പറ്റി ഗഹനമായി പഠിച്ചു. വഴിയിൽ കൂടെ വാഹനം ഓടിക്കാൻ കഴിയുകയില്ല ആ പഠനം കൊണ്ട്. എന്നാൽ ഈ പഠനത്തോടൊപ്പം നല്ല ഒരു പരിശീലകൻ്റെ ശിക്ഷണത്തിൽ എനിക്ക് ഒന്നും റോഡിൽ വാഹനം ഓടിക്കാൻ എനിക്കറിവില്ല എന്ന താഴ്മയോടെ, അല്ലെങ്കിൽ നാം അജ്ഞരെന്ന് സമ്മതിച്ച് പരിശീലനം നേടിയാൽ അദ്ദേഹം സത്യസന്ധതയോടെ വഴികളെപ്പറ്റിയുള്ള അറിവ് നമുക്ക് പകർന്നു തരികയും അത് നമുക്ക് ഫലമുള്ളതായിത്തീരുകയും ചെയ്യും. ഏത് കഠിന വഴിയിൽ കൂടെയും യാത്ര ചെയ്യുവാൻ അതുമൂലം നമുക്ക് സാധിക്കുന്നു. പഠിപ്പിക്കുന്ന ആളെ വിശ്വസിക്കണം. അറിവല്ല, വഴിയെക്കുറിച്ചുള്ള അറിവും പരിശീലനവുമാണ് നമ്മുടെ ജീവിത വഴിയാത്രയ്ക്കും ആവശ്യം. യഥാർത്ഥ വഴിയിലൂടെ നമ്മുടെ ജീവിതയാത്രയെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ആത്മീയ പരിശീലകനോടാണ് ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ദാവീദ് ആ വാക്യത്തിൽ താൻ അജ്ഞനെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. സമ്മതിച്ച ശേഷം അദ്ദേഹം പറയുകയാണ്, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഡ്വൈസിങ് ഈസ് ഓൾ അബൌട്ട് ഗെറ്റിംഗ് റിസൾട്ട്സ് നൗ, വയൽ ടീച്ചിങ് ഡസൻ വറി അബൌട്ട് ഇമ്പാക്ട് റൈറ്റ് അവേ. ഈ സങ്കീർത്തനക്കാരനായ ദാവീദ് പരിശീലകനോട് പഠിപ്പിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ഈ പരിശീലകൻ തൻ്റെ ജീവിതയാത്രയ്ക്ക് ആവശ്യമായ വഴിയെപ്പറ്റി പഠിപ്പിക്കുമെന്ന് ദാവീദ് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും വാക്യം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, യഹോവേ നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു, എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. അപ്പോൾ ആശ്രയിക്കുവാനും തൻ്റെ ആവശ്യത്തെ പറഞ്ഞ് ആ മുഖത്തേക്ക് നോക്കി ആവശ്യം പറയാനും പറ്റിയ ഒരു പരിശീലകനാണ് യഹോവ എന്ന് ദാവീദ് കണ്ടു. കണ്ടെത്തിയ ശേഷമാണ് ആ പരിശീലകനോട് തൻ്റെ ആവശ്യം പറയുന്നത്. ആവശ്യം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പഴയ വഴി വിടണം. പഴയ വഴി ആശ്രയിച്ചിരുന്നേച്ച് എന്നെ പഠിപ്പിക്കും, പുതിയ പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. നീ പഴയ വഴി വിട്ടിട്ട് എഴുന്നേൽക്കണം. വഴി നടത്തുമ്പോൾ കൂടെ നടക്കണം. കൂടെ നടന്നാൽ മാത്രമേ പ്രതികൂലത്തിൽ കൈവിടാതെ ഈ പരിശീലകൻ മുമ്പോട്ട് കൊണ്ടുപോവുകയുള്ളൂ. ഇവിടെ സങ്കീർത്തനക്കാരൻ മറ്റൊരു കാര്യം കൂടെ ആവശ്യപ്പെടുന്നുണ്ട്. അഞ്ചാമത്തെ വാക്യത്തിൽ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. എത്ര മനോഹരമായ ഒരു വാക്കാത്. സത്യത്തിൽ നടക്കുക, ഇന്ന് കാണാൻ കിട്ടാത്ത ഒരു കാര്യമാണ്. ഒരു സ്ഥലത്ത് പോലും സത്യം നമ്മൾ കാണുന്നില്ല. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ യഹോവയോട് പറയുകയാണ്, അവൻ്റെ പരിശീലകനോട് പറയുകയാണ്, അങ്ങനെ സത്യത്തിൽ നടത്തണമേ. അപ്പം വഴികാട്ടി തരുന്നവന്, തൻ്റെ വഴി പഠിപ്പിക്കുന്നവന് സത്യത്തിൽ നടക്കാൻ പഠിപ്പിക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ അത് കേട്ടനുസരിക്കുവാനും തയ്യാറായി തന്നെ തന്നെ ഏൽപ്പിക്കുന്ന ഒരാളെ നമുക്കിവിടെ കാണാം. എന്നാൽ ചില ആളുകൾ വഴിയെ നടക്കാമെന്ന് പറഞ്ഞ് ഈ പരിശീലകനോടൊപ്പം പുറപ്പെടും. പുറപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴേ ആ പഴയ വഴിയെ അവരോർക്കും. അപ്പോഴെന്ത് ചെയ്യും? ഈ പുതിയ വഴിയിലൂടെ നടന്നേച്ച് പഴയ വഴിയിലേക്ക് കാര്യം അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നെന്ന് പറയുകയും ഈ പുതിയ വഴി വിട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യും. ചിലർ പോകുകയും ചെയ്യും. നമുക്കിവിടെ മിസ്രയീമിലെ അകപ്പെട്ടു പോയ, അടിമവേല ചെയ്ത്, കഠിനമായി നിലവിളിച്ച ഇസ്രായേലിനെ ഒന്ന് നോക്കാം. അടിമവേലയുടെ കഠിന നിമിത്തം ഇസ്രായേൽ കരഞ്ഞു. അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടം ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ ശേഷം കർത്താവ് അതിനായി മുന്നമേ ഒരാളെ കണ്ടു വച്ചിരുന്നു. അതാണ് മോശ. ഈ ജനത്തെ ഒരു പാഠശാലയിൽ കൊണ്ടുപോയി പഠിപ്പിക്കണമെങ്കിൽ ആ പാഠശാല മരുഭൂമിയിലായിരിക്കുമെന്നും മരുഭൂമിയിലെ പഠനമാണ് ഈ ജനത്തിന് ആവശ്യമെന്നും അറിഞ്ഞ കർത്താവ് മരുഭൂമിയിൽ ആടിനെ തീറ്റുന്നവനെ തന്നെ കണ്ടുവച്ചു. മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി അവനെ വിളിച്ച ദൈവം ഈ ഇസ്രായേൽ ജനത്തെ നടത്തുവാനായി ഒരു യോഗ്യതയ്ക്ക് വേണ്ടി ആദ്യം അവനെ പഠിപ്പിച്ച പാഠം, നിന്നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിലെ ചെരുപ്പ് ഊരുക എന്നാണ്. അതായത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നവൻ പഴയ സ്ഥലത്തിട്ട ചെരുപ്പിടാൻ പാടില്ല. അവൻ്റെ വഴി ഇനി പുതിയതാണ്. തൻ്റെ ജനത്തെ രക്ഷിപ്പാൻ മിസ്രയീമിലേക്ക് പോകുക എന്ന ദൗത്യം യഹോവ അവന് നൽകാൻ പോവുക. ആ നൽകുമ്പോൾ പല ബലഹീനതകളും അവൻ നേരത്തി. ഇതൊന്നും കർത്താവ് സ്വീകരിച്ചില്ല. കാരണം ബലഹീനനെയാണ് കർത്താവിന് വേണ്ടിയത്, ബലവാനെ അല്ല വേണ്ടിയത്. അവനെ തിരഞ്ഞെടുക്കുന്ന കർത്താവ് അവനോട് ചെരുപ്പ് ഊരാൻ പറഞ്ഞു. പിന്നെ ആ ചെരുപ്പിടുമ്പം ആ ചെരുപ്പ് ഇനി അവൻ പഴയ നടന്ന വഴി നടക്കാനൊക്കത്തില്ല. ഇനിയിപ്പോൾ അത് ദൈവം കൊടുത്ത കാര്യമാണ്. വേറൊരു സംഭവം കൂടെ പറയാം. അവൻ ബലഹീനത നിരത്തിയപ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? എന്നോട് നിങ്ങളോടും ഇതേ ചോദ്യം ചോദിക്കും. അയ്യോ കർത്താവേ, എനിക്കതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഉള്ളതൻ കൊടുത്താൽ മതി. മോശ പറഞ്ഞ എന്തുവാ? എൻ്റെ കയ്യിലൊരു വടിയേ ഉള്ളൂ. ആ നാ വടി അങ്ങ് താഴോട്ടിട്ടു. വടി താഴെ ഇട്ടപ്പോൾ അത് പാമ്പായി. പാമ്പായ വടിയുടെ വാല പിടിക്കാനാണ് പറഞ്ഞത്. പാമ്പിൻ്റെ വാല പിടിക്കാനാണ് പറഞ്ഞത്. മോശ പേടിച്ചു പോയി, വാല പിടിച്ച പാമ്പ് തിരിഞ്ഞ് കടിക്കും. പക്ഷെ തലയെ തകർത്തവനാണ് പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. തലയെ തകർത്തവൻ പറഞ്ഞു, നീ ആ വാല പിടിക്കാൻ. അങ്ങനെ അവനെ പഠിപ്പിച്ച രണ്ട് പാഠങ്ങളുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ എന്തെല്ലാം നമ്മൾ താഴെയിട്ട ശേഷം എടുക്കാൻ ദൈവം പറഞ്ഞോ, പിന്നെ അത് ദൈവത്തിൻ്റേതാണ്. അന്ന് മുതൽ ദൈവത്തിൻ്റെ വടിയാണ്. മോശക്കിനി ആ വടിയുമായി യാതൊരു ബന്ധവുമില്ല. അത് ദൈവത്തിൻ്റെ വടിയാണ്. ദൈവത്തിൻ്റെ വടി കൊണ്ട് അനേക അത്ഭുതങ്ങൾ കാണിക്കുവാൻ ദൈവം മോശയെ അനുവദിച്ച വടിയാണത്. അപ്പോൾ പഴയ വഴിയിലെ സകല പാപചിന്തകളും ദുസ്വഭാവങ്ങളും ദൈവം മുമ്പാക്കി കളഞ്ഞ ശേഷം ഈ പുതിയ വർഷത്തിലെ മൂന്നാം മാസം നമുക്ക് യാത്ര തുടങ്ങാം. നമ്മൾ ഇന്ന് വരെ ഇട്ട് നടന്ന ചെരുപ്പുകളൊക്കെ നമുക്ക് ഊരിക്കളയാം. പഴയ വഴിയിലിട്ട ചെരുപ്പ് അത് നമുക്ക് വേണ്ട. കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ കാല് വിശുദ്ധ സ്ഥലത്തൂടെയാണ് നടക്കുന്നത്. കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടുന്നത് അവൻ തന്ന വടിയാണ്. വിശ്വാസമാകുന്ന വടി നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ മുമ്പോട്ടുള്ള യാത്രയിൽ നിനക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകയില്ല. ചിലപ്പോൾ മുമ്പോട്ടുള്ള യാത്രയിൽ വളവും തിരിവും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ വിളിച്ചിറക്കിയ രക്ഷകനാണ് നിൻ്റെ കൂടെയുള്ളത്. ഇസ്രായേൽ മക്കളെ പോലെ പിറുപിറുക്കാൻ പാടില്ല, പരാതിപ്പെടാൻ പാടില്ല. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാകയാൽ കൂടെയുള്ളവൻ, അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി കൂടെയുള്ളവൻ നിൻ്റെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ നിനക്ക് മാറ്റിത്തരും. മരുഭൂ പ്രയാണ പാഠശാലയിലെ പഠനം. ഈ ഇസ്രായേൽ മക്കൾ ഭയന്നു. നമ്മളും അങ്ങനല്ലേ? നമുക്കറിയാം കർത്താവ് കൂടെ ഉണ്ട്, കർത്താവ് നടത്തുമെന്നൊക്കെ പറഞ്ഞാലും മരുഭൂമിയിലെ പ്രതികൂലങ്ങൾ കാണുമ്പോൾ, ലോകമാകുന്ന മരുഭൂമിയിലെ പ്രതികൂലങ്ങൾ കാണുമ്പോൾ ഭയക്കും. ഇന്ന് ആത്മഹത്യ കൂടാൻ കാരണമെന്താ? ക്രിസ്ത്യാനി തന്നെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. കാരണമെന്താ? പല കാരണങ്ങളും അവരുടെ ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ്, നിരാശയിൽ നിന്നുണ്ടാകുന്നതാണ്. നിൻ്റെ കുറവുകളെ പറ്റി പറഞ്ഞ് നീ നിരാശപ്പെടണ്ട. നിൻ്റെ ബലഹീനതയെപ്പറ്റി പറഞ്ഞ് നീ നിരാശപ്പെടണ്ട. നിൻ്റെ സാഹചര്യങ്ങൾ ഭയാനകമാകുമ്പോൾ നീ ഭയപ്പെടണ്ട. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. യഹോവേ, നിൻ്റെ വഴി എന്നെ കാണിച്ചു തരണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. രണ്ട് വിധത്തിൽ നിങ്ങൾക്കിത് സ്വീകരിക്കാം. ഉപദേശം കേട്ട് അനുസരിച്ച് രക്ഷപ്പെടാം, അല്ലെങ്കിൽ എല്ലാത്തിനും എതിര് പറഞ്ഞ് നാശത്തിലേക്ക് പോകാം. സെലക്ട് ചെയ്യേണ്ടത് അവരവർ തന്നെ. ഇസ്രായേൽ ജനം ചെങ്കടൽ കണ്ടപ്പോൾ പിറുപിറുത്തു. പുറകെ ഇസ്രായേൽ സൈന്യം വന്നപ്പോൾ അവർ പിറുപിറുത്തു. എന്നാൽ 10 ബാധകൾ തൊടാതെ, മിസ്രയീമിനെ 10 ബാധ ബാധിച്ചപ്പോൾ തൻ്റെ ജനത്തെ സംരക്ഷിച്ച ആ വലിയ കരമാണ് ഞങ്ങളെ മുമ്പോട്ട് നടത്തുന്നതെന്നുള്ള കാര്യം അവർ മറന്നുപോയി. പ്രിയരെ, ഞാനും നിങ്ങളും ഇതുപോലെ മറക്കുന്നവരല്ലേ? ഇന്നൊരു പ്രയാസം ഉണ്ടായാൽ പഴയ രക്ഷിച്ച കരത്തെ നമ്മളങ്ങ് മറക്കും. പാടില്ല, അവൻ കൂടെ ഇല്ലെങ്കിൽ നമ്മളൊരു ബിഗ് സീറോയാ. അവൻ കൂടെയുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ മിനിറ്റും കടക്കുന്നത്. ആ ചിന്ത നമുക്കുണ്ടായിരിക്കണം. നിൻ്റെ മുമ്പിൽ ചെങ്കടൽ വന്നോട്ടെ, ശത്രു നിൻ്റെ പുറകിൽ വന്നോട്ടെ, ചെങ്കടലിൻ്റെ പകുതി വരെ ശത്രു വന്നു, എന്തിനാ കർത്താവ് അങ്ങനെ കൊണ്ടുവന്നത്? അവനെ അതിൽ മുക്കാനാ. നിന്നെ അക്കരെ കയറ്റാൻ ദൈവത്തിന് കഴിയും. അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവും നിന്നെ തൊടുകയില്ല. അതനുഭവിച്ചറിഞ്ഞവർ ചെങ്കടൽ കടന്നപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ വീണ്ടും എരിഹോ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. യോർദാൻ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. മാറായിലെത്തിയപ്പോൾ അവർ ഭയപ്പെട്ടു. അവർ പരാതി പറഞ്ഞു, ഞങ്ങളെ എന്തിനാ കൊണ്ടുവന്നേ? നല്ല ഈ കൊത്തമ്പാലരി പോലുള്ള സ്വർഗീയ മന്ന ഞങ്ങൾക്ക് എന്തിനാ? ഈ മന്ന എന്ന് ഞങ്ങൾക്ക് വേണ്ട, നല്ല ഇറച്ചിക്ക് അവിടെ ഇരിപ്പുണ്ട്, നല്ലത് അവിടെ ഉണ്ട്, പഴയ നല്ലത്. നീ നല്ലത് പറയും, പക്ഷേ അത് നല്ലതല്ല, നിന്നെ നശിപ്പിക്കുന്നതാ. നിന്റെ യജമാനൻ കൊണ്ടുപോകുന്ന വഴിയിൽ തരുന്നത് നീ ഭക്ഷിച്ചാൽ നിനക്കേറ്റവും അനുഗ്രഹമുണ്ടാകും. അതുകൊണ്ട് മുമ്പേ പോയവൻ്റെ പിൻപേ പോകുക. പ്രിയരെ, പുതിയ വഴിയിലെത്തിയാൽ പഴയതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കുക. വഴിയിൽ ഞാനൊരു ദൂതനെ അയക്കും, അവനോട് വിഘടിക്കരുത്. പുറപ്പാട് പുസ്തകം 23 അധ്യായത്തിൽ പറയുന്നുണ്ട്, ഗോഡ്സ് വേ ഈസ് പെർഫെക്റ്റ്, ഗോഡ്സ് വേ ഈസ് ദ ബെസ്റ്റ് വേ, ട്രസ്റ്റ് ദ ഡയറക്ഷൻ ദറ്റ് ഗോഡ് ലീഡ്സ് യു. നമ്മളെ നടത്തുന്ന നല്ലവനായ ദൈവത്തെ, സത്യത്തിൽ നടത്തുന്ന നല്ലവനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.